2020 ജൂൺ 21 ഞായർ, വാരാന്ത്യ കൗമുദിയുടെ 3-ാം പേജിൽ നിന്ന്. ചേട്ടന്റെ സോപ്പ് പ്രശസ്തമാകും. ഫീച്ചർ തയ്യാറാക്കിയത് ഗോപകുമാർ മാതൃകയും അജിത് ശംഖുമുഖവും. സ്വന്തമായി സോപ്പ് നിർമ്മിച്ച് പഠനത്തിനുള്ള വരുമാനം കണ്ടെത്തുന്ന അഖിലിന്റെ ജീവിതകഥ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. അധികമാരും അറിയാതെ പോയ അവന്റെ നൊമ്പരങ്ങളും അതിജീവനവും. മലകളിൽ നിന്നുദ്ഭവിക്കുന്ന പുഴകൾ ഒഴുകിയൊഴുകി സമുദ്രത്തിൽ അലിഞ്ഞു ചേരുമെന്ന് മാഷ് പറഞ്ഞപ്പോഴേ തുടങ്ങിയതാണ് അഖിൽ രാജിന്റെ കടൽ പ്രേമം. ആ നിമിഷം കടൽ എന്ന സ്വപ്നം അഖിലിന്റെ ഹൃദയത്തിൽ അലിയടിക്കാൻ തുടങ്ങി. വിശാലമായ കടൽ തീരം സ്വന്തമായുള്ള തിരുവനന്തപുരം ജില്ലക്കാരനാണെങ്കിലും ഒരിക്കൽ പോലും കടൽ കണ്ടിട്ടില്ലാത്ത മലയോരക്കാരനായിരുന്നു അവൻ. അന്നു മുതൽ വെള്ളരക്കടുത്ത് തുടലി എന്ന മലയോര ഗ്രാമത്തിലിരുന്ന് കടലെന്ന വിസ്മയത്തെക്കുറിച്ച് അവൻ വീണ്ടും വീണ്ടും ഓർത്തു. പൊഴിയൂരെന്ന തീരദേശ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന അമ്മ ക്രിസ്റ്റൽ ബീന പറഞ്ഞുകൊടുത്ത കഥകളിലൂടെ അവൻ കടലമ്മയെയും മത്സ്യകന്യകുമാരെയും സ്വപ്നം കണ്ടു. വെറുതെ കണ്ടു മറക്കാനുള്ളതായിരുന്നില്ല ആ കിനാക്കളൊക്കെയും. അന്നു മുതൽ പടർന്നു പന്തലിട്ട കടൽ സ്നേഹമാണ് വലിയതൂറ റീജിയണൽ ഫിഷറീസ് സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയായി അഖിൽ രാജിനെ എത്തിച്ചത്. 10-ാം ക്ലാസ് പാസ്സായി നിൽക്കുമ്പോൾ പ്ലസ് ടുവിന് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണമെന്ന കാര്യത്തിൽ അഖിലിന് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. മറൈൻ ഫിഷറീസ് ആൻഡ് സീ ഫുഡ് പ്രോസസിംഗ് എടുത്തു. വലിയതുറ സ്കൂളിൽ പ്രവേശനം കിട്ടി. തുടലിയിലെ വീട്ടിൽ നിന്ന് 3 മണിക്കൂറിനടുത്ത് യാത്രയുണ്ട് വലിയതുറയിലേക്ക്. വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ സ്കൂളിൽ ഹോസ്റ്റലുണ്ടാകുമെന്നും താമസം അവിടെ ആകാമെന്നുമായിരുന്നു കരുതിയത്. അവിടെ എത്തിയപ്പോഴാണ് ഹോസ്റ്റൽ സംവിധാനം ഇല്ലെന്ന് മനസ്സിലായത്. സഹപാഠികളെല്ലാവരും കടലിന്റെ മക്കൾ, തൊട്ടടുത്തുള്ള തുറകളിൽ നിന്നുള്ളവർ. അങ്ങനെയല്ലാത്ത ഒരേ ഒരാൾ അഖിൽരാജ് മാത്രം. ഉള്ളിൽ എന്തു ചെയ്യണമെന്ന് ആശങ്കയുടെ തിരിയടിച്ചുയർന്നെങ്കിലും അതൊന്നും ആഗ്രഹത്തെ അടക്കി നിർത്തിയില്ല. ആദ്യ ദിനങ്ങളിൽ അമ്മ ക്രിസ്റ്റൽ ബീനയും അഖിൽരാജിനൊപ്പം സ്കൂളിലെത്തിയിരുന്നു. ക്ലാസ് കഴിയുന്നതുവരെ സ്കൂൾ വരാന്തയിൽ അമ്മ കാത്തിരുന്നു. 2 ആഴ്ച എത്തിയപ്പോഴാണ് ഒറ്റയ്ക്ക് മകനെ അയക്കാനുള്ള ധൈര്യമുണ്ടായതെന്ന് അവർ പറയുന്നു. പൊഴിയൂരുകാരിയാണെങ്കിലും തന്റെ പാവം അമ്മയ്ക്ക് കടലിനെ പേടിയായിരുന്നെന്ന് അഖിൽരാജ് ഓർക്കുന്നു. പുലർച്ചെ 4:30 എഴുന്നേറ്റ് റെഡിയാകണം. 5:30 തിരുവനന്തപുരത്തേക്കുള്ള ബസ്. 7:00 കിഴക്കേ കോട്ടയിലെത്തും. അവിടെ നിന്ന് നേരെ വലിയ തുറയിലേക്ക്. 9:00 അധ്യയനം തുടങ്ങും. ആദ്യ ദിനങ്ങളിൽ ഉണ്ടായിരുന്ന പേടി പിന്നെ പിന്നെ കൗതുകത്തിന് വഴിമാറി. നീണ്ടു നീണ്ടു പോകുന്ന സ്കൂളിലേക്കുള്ള യാത്രയൊന്നും കടൽ സ്നേഹത്തിൽ ഒരു തുള്ളി പോലും കുറച്ചില്ല. സ്കൂളിലെത്തി 1 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് മഹാസംഭവം ഉണ്ടായത്. ആദ്യമായി കടൽ കണ്ടു കൂട്ടുകാരോടൊപ്പം. നീണ്ടു പരന്നു കിടക്കുന്ന അപൂർവമായ വിശാല ലോകം, കാൽത്തൊടാൻ കൊതിയോടെ ആർത്തിരമ്പിയെത്തുന്ന തിരമാലകൾ ഒറ്റ നോട്ടത്തിൽ അവനെ അമ്പരപ്പിച്ചു. കണ്ടുകൊണ്ടിരിക്കെ കടൽ തന്നെ നോക്കി സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ചു. അതോടെ പഠനത്തിലുള്ള ആവേശം ഇരട്ടിച്ചു. വിവിധതരം മീനുകൾ, വലകൾ, മത്സ്യ സംസ്കരണം, അങ്ങനെ അങ്ങനെ ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങൾ. പഠനം അത്യാഹ്ലാദം പകർന്നപ്പോൾ വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇടയ്ക്ക് ആ സന്തോഷത്തിന്റെ നിറം കെടുത്താനെത്തി. അഖിലിന്റെ യാത്രാ ചെലവിന് തന്നെ ഒരു തുക വേണം. നീണ്ട യാത്രയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. പുസ്തകങ്ങൾക്കും മറ്റു പഠന ചെലവുകൾക്കും വേറെ. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ അച്ഛൻ സാധുരാജിനെ കൂട്ടിയാൽ കൂടുന്നതൊന്നുമായിരുന്നില്ല ഈ ചെലവുകൾ. വർദ്ധിച്ചു വരുന്ന സ്കൂൾ ചെലവുകൾ അഖിൽരാജിനെ ഒരു തീരുമാനത്തിലെത്തിച്ചു. എങ്ങനെയും പഠന ചെലവുകൾക്ക് ആവശ്യമായ പണം കണ്ടെത്തുക തന്നെ വേണം. അതിനായിരുന്നു പിന്നീടുള്ള ശ്രമം. അങ്ങനെ ചില സാധനങ്ങൾ കാട്ടാക്കടയിൽ നിന്ന് വാങ്ങി സമീപ വീടുകളിലൊക്കെ വിൽക്കുന്ന ജോലി അമ്മ തുടങ്ങി. ഊട്ടിയിൽ നിന്ന് കൊണ്ടുവരുന്ന തേയിലയും സ്വയം സഹായ യൂണിറ്റുകൾ നിർമ്മിക്കുന്ന സോപ്പുമൊക്കെയായിരുന്നു ആദ്യ വിൽപ്പന. അത് കണ്ടപ്പോഴാണ് അഖിൽരാജിന് ഒരാശയം തോന്നിയത്. സോപ്പ് സ്വയം നിർമ്മിച്ചാൽ എന്താണ്? അതിനുവേണ്ട സാധനങ്ങൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് സോപ്പുണ്ടാക്കി തുടങ്ങി. 10-ാം ക്ലാസ് വിദ്യാർത്ഥിയായ അനുജൻ ആശിഷ് രാജും സഹായിക്കും. ചേട്ടന്റെ സോപ്പിന് ഇപ്പോൾ പേരില്ല, പക്ഷെ നാളെ പേരുണ്ടാവും. അഖിൽ സോപ്പ് പ്രശസ്തമാകും. ആശിഷ് രാജിന്റെ ചുണ്ടിൽ ചിരിവിരിയുന്നു. അത്ര ആത്മവിശ്വാസമുണ്ടായിരുന്നു ആ വാക്കുകളിൽ. സ്കൂൾ സഞ്ചിയിൽ തേയിലയും സോപ്പും അഖിൽ കരുതി വെക്കാൻ തുടങ്ങി. പിന്നെ രാവിലെ 7:00 കിഴക്കേ കോട്ടയിലെത്തിയാൽ 3/4 മണിക്കൂർ സമയം കിട്ടും. ആ സമയത്ത് തെരുവിൽ നിന്ന് ഈ സാധനങ്ങൾ വിൽക്കും. ഏറെ പേരും നിരസിക്കുമെങ്കിലും ചിലരൊക്കെ വാങ്ങും. വൈകുന്നേരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിലും ഇത് തുടർന്നു. ചില ദിവസങ്ങളിൽ ശംഖുമുഖത്തും. അത്യാവശ്യം ചെലവിനുള്ള തുക ലഭിക്കുമെന്ന അവസ്ഥയായി. അഖിൽരാജിന്റെ ജീവിതം മനസ്സിലാക്കിയ അധ്യാപകരും ഏറെ പ്രോത്സാഹിപ്പിച്ചു. ഇനി ഒരു മോഹമാണ് മനസ്സിലുള്ളത്. പനങ്ങാട് ഫിഷറീസ് കോളേജിൽ ഡിഗ്രിക്ക് ചേരണം, എൻട്രൻസ് എഴുതണം. പ്രവേശനം കിട്ടാൻ അതിനുള്ള പരിശ്രമത്തിലാണ്. ഇതിനിടയ്ക്ക് ട്യൂഷനും ചേർന്നു. ട്യൂഷൻ ഫീസ് അഖിൽരാജ് തന്നെയാണ് കണ്ടെത്തുന്നത്. കടലിലൊരു ആവേശമാണെങ്കിലും നീന്താൻ അറിയില്ല എന്ന വിഷമമുണ്ട്. സഹപാഠികളോടൊപ്പം ഒരു ദിവസം മീൻ പിടിക്കാൻ പോകണം. സ്കൂബ ഡൈവിങ്ങും പരിശീലിക്കണം. കടലിന്റെ അടിത്തട്ടിനെ അടുത്തറിയണം. പഠനം പൂർത്തിയാക്കിയ ശേഷം മത്സ്യത്തൊഴിലാളികളോടൊപ്പം ചേർന്ന് അവർക്കാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതും മനസ്സിലുണ്ട്. തന്റെ നാട്ടിലുള്ളവരോടക്കം പൊതുസമൂഹത്തോട് അഖിലിന് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. പ്ലാസ്റ്റിക് ഉൾപ്പെടെ മാലിന്യം ഒരിക്കലും പുഴയിലും അരുവിയിലും നിക്ഷേപിക്കരുത്. കടൽ പ്രകൃതിയാണ്. കടലിനെ നോവിക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഒരിക്കലും കടൽ കാണാതെ കടലിനെ ആഴത്തിൽ അറിയണമെന്ന് ആഗ്രഹിച്ച അഖിലിന്റെ മനസ്സിലെപ്പോഴും കടൽ എന്ന 3 അക്ഷരം മാത്രമാണ്.